ദൈവനാമത്തിന്റെ മഹത്വം. ഇന്ന് മാർച്ച് 7 ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്നത് ആവർത്തന പുസ്തകം 3-4 മർക്കോസ് 11:20-33 വാക്യങ്ങളും. ആവർത്തന പുസ്തകം 3. അനന്തരം നാം തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാളെ യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവന്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിലേൽപ്പിച്ചു. അവൻ ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാഷാനിലെ ഓഗിന്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ടുറപ്പിച്ചിരുന്നു. ഹെഷ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി. പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ടെടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോരിയരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാൻ അക്കരെ അർണോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും സീദോനിയർ ഹെർമോന് സിരിയോൺ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു. സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക എദ്രയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നാം പിടിച്ചു. ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ മലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊള്ളുള്ള അവന്റെ മഞ്ചം അമോന്യ നഗരമായ രബയിലുണ്ടല്ലോ. അതിന് പുരുഷന്റെ കൈക്ക് 9 നീളവും 4 വീതിയുമുണ്ട്. ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി. അർണോൻ താഴ്വര അരികെയുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാട്ടിന്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേനിയർക്കും ഗാദിയർക്കും കൊടുത്തു. ശേഷം ഗിലയാദും ഓഗിന്റെ രാജ്യമായ ബാഷാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനുഷ്യയുടെ പാതി ഗോത്രത്തിന് കൊടുത്തു. ബാഷാൻ മുഴുവനും മലന്മാരുടെ ദേശം എന്ന് പറയുന്നു. ശേഷം ഗിലയാദും ഓഗിന്റെ രാജ്യമായ ബാഷാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനുഷ്യയുടെ പാതി ഗോത്രത്തിനു കൊടുത്തു. ബാഷാൻ മുഴുവനും മലന്മാരുടെ ദേശം എന്ന് പേർ പറയുന്നു. മനുഷ്യയുടെ മകനായ യായിർ ഗഷൂരിയരുടെയും മാഖാതിയരുടെയും അതിൽ വരെ അർഗോബ് ദേശം മുഴുവനും പിടിച്ച് തന്റെ പേരിൻ പ്രകാരം ബാഷാന് ഹവോത് യായിർ എന്ന് പേരിട്ടു. ഇന്ന് വരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു. മാഖീറിന് ഞാൻ ഗിലയാദ് ദേശം കൊടുത്തു. രൂബേനിയർക്കും ഗാദിയർക്കും ഗിലയാദ് മുതൽ അർണോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോനിയരുടെ അതിരായ യാബോക് തോട് വരെയും കിനറത് തുടങ്ങി കിഴക്കോട്ട് പിസ്കയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രായേലരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപായി യുദ്ധസന്നദ്ധരായി കടന്നു പോകേണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെയുണ്ട് എന്നെനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തതൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ. നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ പൂജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത്. പിസ്കയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക. ഈ യോർദാൻ നീ കടക്കുകയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക, അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും, നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ നാം ബേത് പെയോറിനെതിരെ താഴ്വരയിൽ പാർത്തു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ഇപ്പോൾ ഇസ്രായേലെ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ബാൽ പെയോറിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽ പെയോരിനെ പിന്തുടർന്നവരെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ചു നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവൾ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെയെന്ന് പറയും. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. അങ്ങനെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. അന്ധകാരവും മേഘവും കൂരിരലും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശ മധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്തത്, നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തന്റെ നിയമമായ 10 കൽപ്പന അവൻ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ എഴുതുകയും ചെയ്തു. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും നിങ്ങളെ ഉപദേശിക്കണമെന്ന് യഹോവ അക്കാലത്തിനോട് കൽപ്പിച്ചു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിൻ കീഴങ്ങുമുള്ള സർവ്വജാതികൾക്കും പങ്കിട്ടു കൊടുത്തിരിക്കുന്നു. നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു, ഞാൻ യോർദാൻ കടക്കയില്ലെന്നും നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന നല്ല ദേശത്തിൽ ഞാൻ ചെല്ലുകയില്ലെന്നും സത്യം ചെയ്തു. ആകയാൽ ഞാൻ യോർദാൻ കടക്കാതെ ആ ദേശത്ത് വെച്ച് മരിക്കും. നിങ്ങളോ കടന്നു ചെന്ന് ആ നല്ല ദേശം കൈവശമാക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീഷ്ണതയുള്ള ദൈവം തന്നെ. നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്തേറെക്കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വലതിന്റെയും സാദൃശ്യമായ വിഗ്രഹമുണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ അവിടെ ദീർഘായുസോടിരിക്കാതെ നിർമൂലമായി പോകും. യഹോവ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും. യഹോവ നിങ്ങളെ കൊണ്ടുപോയാക്കുന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചുരുക്കം പേരായി ശേഷിക്കും. കാണുവാനും കേൾപ്പാനും ഭക്ഷിപ്പാനും മണക്കുവാനും പ്രാപ്തിയില്ലാത്തവയായി മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും. എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്കനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തന്റെ നിയമം മറക്കുകയുമില്ല. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിന്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കാം. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുളക്കായി, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. നീ അവന്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്ത് നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയി ആക്കുവാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്കും നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാം. അക്കാലത്ത് മോശ യോർദാൻ അക്കരെ കിഴക്ക് 3 പട്ടണം വേർതിരിച്ചു. പൂർവ്വദ്വേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ചെന്ന് ജീവിച്ചിരിക്കേണ്ടതിന് തന്നെ. അങ്ങനെ മരുഭൂമിയിൽ മലനാട്ടിലുള്ള ബേസർ രൂബേനിയർക്കും ഗിലയാദിലെ രാമോത് ഗാദിർക്കും ബാഷാനിലെ ഗോലാൻ മനശ്ശേർക്കും നിശ്ചയിച്ചു. മോശ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ വെച്ച ന്യായപ്രമാണം ഇതുതന്നെ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശ യോർദാൻ അക്കരെ ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ ദേശത്ത് ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ച് അവരോട് പറഞ്ഞ സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും ഇവ തന്നെ. മോശയും ഇസ്രായേൽ മക്കളും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു. അവന്റെ ദേശവും ബാഷാൻ രാജാവായ ഓഗിന്റെ ദേശവുമായി അർനോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും യോർദാൻ അക്കരെ കിഴക്ക് പിസ്ഗയുടെ ചരിവിന് താഴെ അരാബയിലെ കടൽ വരെയുള്ള താഴ്വീതിയൊക്കെയും ഇങ്ങനെ യോർദാൻ അക്കരെ കിഴക്കുള്ള 2 അമോര്യ രാജാക്കന്മാരുടെയും ദേശം കൈവശമാക്കി. മർക്കോസ് 11 അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്നവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അവൾ പിന്നെയും യെരുശലേമിൽ ചെന്നു. അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ടിത് ചെയ്യുന്നുവെന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്നും അവനോട് ചോദിച്ചു. യേശു അവരോട്, ഞാൻ നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അതിന് ഉത്തരം പറവീൻ. എന്നാൽ ഇന്ന അധികാരം കൊണ്ടിത് ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയും, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്? എന്നോട് ഉത്തരം പറവീൻ എന്ന് പറഞ്ഞു. അവൾ തമ്മിൽ ആലോചിച്ചു, സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ, എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്നെണ്ണുകൊണ്ട് അവൾ ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെ അവൾ യേശുവിനോട്, ഞങ്ങൾ കരഞ്ഞുകൂടാ എന്നുത്തരം പറഞ്ഞു. എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹൃദയകാഠിന്യത്തെ കുറിച്ചാണ്. യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളും ആധികാരികമായ വചനങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ചിലർ യേശുവിനെ ചോദ്യം ചെയ്യുന്നു. യേശുവിന്റെ മറുപടി, നിങ്ങൾ ദൈവപ്രവൃത്തിയെ തിരിച്ചറിയാത്തവരാകുന്നു, യോഹന്നാനെ സ്വീകരിച്ചില്ല, എന്നെയും സ്വീകരിക്കുന്നില്ല. മരുഭൂ പ്രയാണം ചെയ്ത ഇസ്രയേലും എത്രയോ ഹൃദയകാഠിന്യം ഉള്ളവരായിരുന്നു. കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുവാൻ അവരെ കർശനമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ അഥവാ ഉദ്ദേശം എന്തായിരുന്നു? കർക്കശക്കാരായി കൽപ്പനകളെ പാലിക്കുമ്പോൾ ദൈവം പ്രസാദിക്കും എന്നതാണോ? കൽപ്പനകളെ പാലിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, അവനോട് പറ്റി നിൽക്കുന്നതുകൊണ്ടാണ്. അതാണ് ദൈവസന്നിധിയിൽ നിർമ്മലമായ ഭക്തി. കൽപ്പനകൾ പാലിക്കുന്നവരെന്ന് സ്വയം അഭിമാനിക്കുന്ന പരീശന്മാർ ദൈവത്തോടകന്നിരിക്കുന്നു. എന്നാൽ കൽപ്പനാലംഘികൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന യേശുവോ ശിഷ്യന്മാരോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന പരീശൻ താൻ എല്ലാ കൽപ്പനകളും അധികമായി പാലിക്കുന്നവൻ എന്ന് സ്വയം ചിന്തിക്കുമ്പോഴും ചുങ്കക്കാരനോളം നീതീകരിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ എല്ലാം കാരണം അവർക്ക് ദൈവത്തോട് ആഴമായ സ്നേഹവും ദൃഢമായ ബന്ധവും ഇല്ല എന്നതാണ്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സ്നേഹമില്ലെങ്കിലും ശരീരത്തെ ചുടുവാൻ ഏൽപ്പിക്കുവാൻ കഴിയും. ഇസ്രയേലിനെ ഇരുമ്പുലിയായ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ദൈവം അവരിൽ നിന്നൊരു ഉത്തരവാദിത്വം പ്രതീക്ഷിച്ചിരുന്നു. അവർ ഭൂമിയിൽ ദൈവന്യായത്തിൻ്റെ കൈയായിരിക്കണം. ഇരുമ്പുലയിൽ തോവിച്ചെടുക്കുന്ന ഒന്നാണ് വാൾ. എന്നാൽ ഒരു വാളിന് ഉൾബലമില്ലെങ്കിൽ എന്താകും? മിസ്രയീമിനെയും ഹെബ്ശോനെയും ബാശാനെയും ദൈവം കഠിനമാക്കി നശിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു ന്യായവിധിയുടെ കരമുണ്ട്. ഉൽപ്പത്തി 15:16 അബ്രഹാമിനോട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നു, അമോര്യരുടെ അകൃത്യം പൂർത്തിയായിട്ടില്ല. എന്നാൽ അവരുടെ അകൃത്യം പൂർത്തിയാകുന്ന സമയം ദൈവം അതിനുപയോഗിക്കുന്നത് തൻ്റെ ജനത്തെയാണ്. എന്നാൽ ആ ജനത്തിൽ തന്നെ തങ്ങളുടെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടാലോ? അവിടെയാണ് കൽപ്പനകളുടെ പ്രാധാന്യം ഇരിക്കുന്നത്. കൽപ്പനകൾ പാലിക്കുന്നവർ എന്ന് സ്വയം ചിന്തിക്കുന്ന മതാധികാരികളോട് യേശു പറയുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നത്ര. അവർ യേശുവിനെ ചോദ്യം ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവം ഒരിക്കലും പരാജയപ്പെടുന്ന ദൈവമല്ല. അവൻ തൻ്റെ ജനത്തെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദൈവമാണ്. അവർ പിന്നിട്ട പരാജയത്തിൻ്റെ വഴികളിൽ നിന്നും അതുപോലെ ശ്രേഷ്ഠമായ നാഴികക്കല്ലുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളുടെ ശ്രേഷ്ഠത നിലനിർത്തി ജീവിക്കുവാൻ ദൈവം അവരെ പഠിപ്പിക്കുന്ന ദൈവമാണ്. ആ സ്നേഹത്തിനായി നാം വാഞ്ചിക്കുമെങ്കിൽ അവൻ നമ്മയും പഠിപ്പിക്കുന്ന ദൈവമാണ്. ബാശാൻ മല്ലന്മാരുടെ ദേശമായിരുന്നു. ബാശാൻ രാജാവായ ഓഗ് ഒരു മല്ലനായിരുന്നു. എന്നാൽ ഇസ്രയേലിനെ ബലപ്പെടുത്തി ആ യുദ്ധം അവർ ജയിക്കുമ്പോൾ മോശ അവരോട് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങൾ മറ്റു മല്ലന്മാരെയും തോൽപ്പിക്കും. ദൈവത്തോട് പറ്റി നിൽക്കുന്നതാണ് ജ്ഞാനവും വിവേകവും, അവൻ്റെ കൽപ്പനകളെ ആചരിക്കുന്നതാണ് ജ്ഞാനവും വിവേകവും. മനശ്ശെയുടെ മകൻ യായിർ ബാശാൻ പിടിച്ചടക്കുമ്പോൾ അതിന് ഹവോത്ത് യായിർ എന്ന പേർ മാറ്റുന്നു. പരിജ്ഞാനത്തിന്റെ ദേശം, പ്രകാശമാനമായ ദേശം, വില്ലേജസ് ഓഫ് എൻലൈറ്റൻമെന്റ്. യായിർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം പ്രകാശിപ്പിക്കുന്നു, ഗോഡ് എൻലൈറ്റൻസ് എന്നാണ്, ജ്ഞാനം നൽകുന്നു. നോക്കൂ, സ്വന്തം പ്രകാശം ഒരു ദേശത്തിന് തെളിവായി നൽകുന്ന ഒരു വ്യക്തി. ഇന്ന് നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് നമുക്കൊന്നുകൂടി ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാം. മല്ലന്മാരെ പോലെ നമ്മുടെ മുമ്പിലും ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികളെ അതിനെ നേരിട്ട് പരാജയപ്പെടുത്തി അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിന് കഴിയും. അവൻ്റെ കൽപ്പനകളുടെ ശക്തിക്ക് കഴിയും. ദൈവത്തെ സ്നേഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.